എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ സഭ, താങ്കളുടെ വ്യക്തിപരമായ ആരാധന എത്രമാത്രം നിർജീവമായിരിക്കുന്നു എന്ന് പരിശോധിക്കാറുണ്ടോ? എന്റെ സ്തുതിയും സ്തോത്രവും ശുദ്ധവും ഹൃദയാന്തരഭാഗത്തുനിന്ന് ഉടലെടുക്കുന്നതും ആയിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. അതത്രേ നാം എല്ലാവരും വാഞ്ചിക്കേണ്ട കാര്യം.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും
വാഞ്ചിതമരുളിടും വാനവർക്കധിപനി വന്നിടുക വരം തന്നിടുക. വാഞ്ചിതമരുളിടും വാനവർക്കധിപനി വന്നിടുക വരം തന്നിടുക. തഞ്ചമടിയർക്കു നീ എന്നറിഞ്ഞടി എങ്ങൾ, തഞ്ചമടിയർക്കു നീ എന്നറിഞ്ഞടി എങ്ങൾ, അഞ്ചിടാതെ പരം പെഞ്ചിടുമേ. വാഞ്ചിതമരുളിടും വാനവർക്കധിപനി വന്നിടുക വരം തന്നിടുക. പിന്നുമേൽ കെൽപ്പാടമർന്നൊരു ചിൽപ്പൊരുളേദയ തൽപരനേ, ഉൾപ്പെട പിന്നുമേൽ കെൽപ്പാടമർന്നൊരു ചിൽപ്പൊരുളേദയ തൽപരനേ. ദർപ്പമെല്ലാം നീക്കി ഉൾക്കലഹം പോക്കി, ദർപ്പമെല്ലാം നീക്കി ഉൾക്കലഹം പോക്കി, സൽപദമാടിയർക്കു കാട്ടുക നീ. വാഞ്ചിതമരുളിടും വാനവർക്കധിപനി വന്നിടുക വരം തന്നിടുക.
ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ വരുമ്പോൾ അനുഗ്രഹങ്ങളെല്ലാം നാം മറന്നുപോകും. അതുകൊണ്ടാണ് ഒരു ഭക്തൻ പാടിയത്, ലോക ശോകസാഗരെ നീ മുങ്ങുമ്പോൾ, ആകുലപാത്രവാനായി നീ തീരുമ്പോൾ, കർത്തൻ വർഷിപ്പിക്കും അനുഗ്രഹങ്ങൾ എത്രയെന്ന് ചിന്തിച്ചേറ്റം മോദിക്ക. അതെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ എണ്ണിയാൽ അത് വളരെ വളരെയാണ്. ഒന്ന് എണ്ണുവാൻ ശ്രമിച്ചു നോക്കിക്കേ. അവ ഓരോന്നും ദൈവത്തെ അധികമധികം സ്തുതിക്കുവാനുള്ള മുഖാന്തരങ്ങളാണ്. ഇവിടെ ഇതാ ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന രണ്ട് സങ്കീർത്തനങ്ങൾ, വളരെയേറെ വ്യത്യസ്തങ്ങളായ രണ്ട് സങ്കീർത്തനങ്ങൾ, 102ഉം 103ഉം സങ്കീർത്തനങ്ങളാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. നാം വളരെയധികം ഇഷ്ടപ്പെടുന്ന 103ാം സങ്കീർത്തനവും ഇന്ന് നാം പഠിക്കണം. 102ാം സങ്കീർത്തനത്തിൽ കഷ്ടതയുടെയും ദുഃഖത്തിന്റെയും ഒരു പ്രാർത്ഥനയാണ് വിഷയം. കർത്താവായ യേശുക്രിസ്തുവിനെ ഗത്സമനയിൽ ചിത്രീകരിക്കുന്ന ഒരു മശിഹാ സങ്കീർത്തനം അത്രേ ഇത്. ഈ സങ്കീർത്തനത്തിന്റെ എഴുത്തുകാരനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. എഴുത്തുകാരൻ ആരാകുന്നു എന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഇതും ദാവീദിന്റെ ഒരു സങ്കീർത്തനമായിരിക്കാമെന്നത്രേ എന്റെ അഭിപ്രായം. അരിഷ്ടന്റെ പ്രാർത്ഥന അവൻ ക്ഷീണിച്ച് യഹോവയുടെ മുൻപാകെ തന്റെ സങ്കടത്തെ പകരുമ്പോൾ കഴിച്ചത് എന്നാണ് ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ കാണുവാൻ കഴിയുന്നത്. ഗത്സമനയിൽ വച്ച് നമ്മുടെ കർത്താവ് അനുഭവിച്ച വ്യഥയും താഴ്മയും ഈ സങ്കീർത്തനം ചിത്രീകരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് ഈ സങ്കീർത്തനത്തെ ഒരു മശിഹാ സങ്കീർത്തനമായി പുതിയ നിയമത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നാം വാക്യത്തിൽ നാം കാണുന്നു 102ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യം, യഹോവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. അവൻ താണിറങ്ങി വന്നു, എങ്കിലും അവൻ ജഡത്തിൽ വെളിപ്പെട്ട കർത്താവായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന നാം കാണുന്നുണ്ട്. യഹോവ സോദോമിന്റെയും ഗോമോരയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചുവെന്ന്. ഉൽപ്പത്തി 19:24. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന യഹോവ സ്വർഗത്തിലെ യഹോവയോട് ന്യായവിധിക്കായി അപേക്ഷിക്കുന്നു. എന്നാൽ ഇവിടെ പാപം വഹിക്കുന്നവരായി തന്റെ വലിയ വേല ചെയ്യുന്നതിനുവേണ്ടി താനിറങ്ങിയപ്പോൾ യഹോവ തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ളവനോട് നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രവചനത്തിൽ നമുക്ക് ഗദ്സമനയിലെ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെയുള്ള അപേക്ഷയും അഭയയാചനയുമാണ് ലഭിക്കുന്നത്. അവന്റെ പ്രാർത്ഥന കേട്ടു, എന്നാൽ അവൻ എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ വഹിച്ചതുകൊണ്ട് പരിശുദ്ധനും നീതിമാനുമായ ദൈവത്തിന്റെ ക്രോധം അവന്റെ മേൽ വീണു എന്നാണ് നാം ഇവിടെ കാണുന്നത്. ഒരു മനുഷ്യൻ ഉണ്ടാകുവാൻ കഴിയുന്നതിലേക്കും ഏറ്റവും വലിയ വ്യഥയും ശത്രുതയും നാം കാണുന്നു. 8 വരികയാണ് 102 8. എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്ദിക്കുന്നു, എന്നോട് ചീറുന്നവർ എന്റെ പേർ ചൊല്ലി ശപിക്കുന്നു. വ്യസനത്തിന്റെ ഏറ്റവും അഗാധതയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. 10 നാം കാണുന്നു, നിന്റെ കോപവും ക്രോധവും ഹേതുവായിട്ട് തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞുകളഞ്ഞുവല്ലോ. കോപം ക്രോധം എന്നീ രണ്ടു വാക്കുകൾ എബ്രായ ഭാഷയിലെ ശക്തമായ രണ്ടു വാക്കുകളാണ്. കർത്താവ് ഇവ സഹിച്ചു. എന്തിനുവേണ്ടി? തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്താണ് അവൻ ഇവയൊക്കെയും സഹിച്ചത്. 12-13 വാക്യങ്ങൾ, നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ അതിന് സമയം വന്നിരിക്കുന്നു. അവന് സിയോനോട് കരുണയുണ്ടായിരിക്കും. അതുകൊണ്ട് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്താണ് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചത്. അവൻ ഇസ്രായേൽ ജാതിക്കു വേണ്ടി മരിച്ചു എന്ന കാര്യം ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 11:51 വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് ജനത്തിനുവേണ്ടി ഒരു വ്യക്തി മരിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നത്രേ. ക്രിസ്തു ആ ജനത്തിനുവേണ്ടി മരിക്കുകയും ചെയ്തു. അവൻ തന്റെ മഹിമയിൽ വെളിപ്പെടുമ്പോൾ അവൻ വീണ്ടും സിയോനെ പണിയും. അത് അവന്റെ രണ്ടാമത്തെ വരവെങ്കിലാണ് സംഭവിക്കുവാൻ പോകുന്നത്. 16 വാക്യം, അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് സിയോൻ അവസാനം വീണ്ടെടുക്കപ്പെടുമെന്ന് തന്റെ പരമയാഗമായുള്ള മരണത്തിൽ കൂടി നമ്മുടെ കർത്താവ് അറിഞ്ഞിരുന്നു. ഞാൻ ഇനിയും 25 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. 102 25. പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. പരിശുദ്ധാത്മാ വിഭാഗം എബ്രായലേഖനം 1:10-12 വരെയുള്ള വാക്യങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എബ്രായലേഖനത്തിന്റെ 1 ഈ ഭാഗത്തിന്റെ അർത്ഥം തിരുവചനത്തിന്റെ എഴുത്തുകാരനായ പരിശുദ്ധാത്മാ നമുക്ക് വെളിപ്പെടുത്തി തന്നിരുന്നില്ലെങ്കിൽ 102 ഒരു മശിഹാസങ്കീർത്തനമാണെന്ന് നാം അറിയുമായിരുന്നില്ല. 102 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന സങ്കീർത്തനമാണ്. ഇത് അവന്റെ കഷ്ടതയുടെയും ദുഃഖത്തിന്റെയും പ്രാർത്ഥനയാകുന്നു. അവന് ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതിന് മുൻപ് അവന്റെ താഴ്മയുടെ അവസ്ഥയാണ്. അതായത് ഗദ്സമനയിലെ രാജാവിനെയാണ് എബ്രായ ലേഖനം 5:7 വെളിപ്പെടുത്തുന്നത്. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അവൻ നമുക്കുവേണ്ടി കഷ്ടമനുഭവിച്ചതുകൊണ്ട് അവന് നമ്മോടുകൂടെ സഹതപിക്കുവാൻ കഴിയും. 102 സങ്കീർത്തനത്തെ ഗദ്സമനയിലെ സങ്കീർത്തനമായി ചിന്തിക്കുവാനാണ് ഞാൻ താൽപര്യപ്പെടുന്നത്. ഇനിയും 103 സങ്കീർത്തനത്തിലേക്ക് വരാം. ദൈവത്തിന്റെ ദയയ്ക്കുവേണ്ടി സ്തോത്രം ചെയ്യുന്ന ഒരു ശ്രേഷ്ഠമായ സങ്കീർത്തനം, ഒരു പുതിയ ദിവസത്തിലേക്ക് നോക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. വാസ്തവത്തിൽ 1000 വാഴ്ചയും അപ്പുറം നിത്യതയിൽ ഇതിന്റെ പൂർണമായ നിവൃത്തിയിലേക്കാണ് ഇത് നോക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേൽ ജനം ഈ സങ്കീർത്തനത്തിലേക്ക് തിരിഞ്ഞു. ഇന്ന് ഇസ്രായേലിലെ ദൈവഭക്തിയുള്ളവർ ഈ സങ്കീർത്തനത്തിലേക്ക് തിരിയുന്നു. ഭാവിയിലും അവർ ഈ സങ്കീർത്തനത്തിലേക്ക് തിരിയുന്നത് അത്രേ. വിശ്വാസികളായ ഓരോ വ്യക്തിക്കും ഇന്ന് ഈ സങ്കീർത്തനത്തെ ശക്തിയുടെയും വെളിച്ചത്തിന്റെയും ഉറവിടമായി കണ്ടുകൊണ്ട് ഇരിക്കാവുന്നതാണ്. ഇത് ചില കാര്യങ്ങൾക്ക് നന്ദി കരേറ്റുന്ന ഒരു സങ്കീർത്തനമാണ്. ഒരു വ്യക്തിയെ സ്തുതിക്കുന്ന സങ്കീർത്തനമാണ്. ആ വ്യക്തി ക്രിസ്തു അത്രേ. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് എത്ര വ്യക്തിപരമായിട്ടാണെന്ന് നോക്കുക. ഒന്നും രണ്ടും വാക്യങ്ങളിൽ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമായി അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. യഹോവയെ വാഴ്ത്തുക എന്ന് ആദ്യത്തെ രണ്ടു വാക്യങ്ങളിൽ രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് താണിറങ്ങുന്ന ഒരു സങ്കീർത്തനമാണ്. ഇത് ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. നാം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരു മുന്നറിയിപ്പ് തരുവാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ആരാധനാസ്ഥലത്ത് പോയി അനുഷ്ഠാനങ്ങൾ വീക്ഷിച്ച് ഭക്തിയുടെ ചില കാര്യങ്ങൾ ഉരുവിടുന്ന ഒരു അപകടകരമായ കാഴ്ചയാണ് നാം ഭക്തജനങ്ങളിൽ കാണുന്നത്. ഇതിനെക്കുറിച്ചാണ് യെശയ്യാപ്രവചനം 29 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ ദൈവം തന്റെ ജനത്തിന് മുന്നറിയിപ്പ് നൽകിയത്. അവിടെ നാം വായിക്കുന്നു, ഈ ജനം അടുത്തു വന്ന് വായികൊണ്ട് അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരെ തകറ്റിവെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷ്യ കൽപ്പനയത്രേ. ഇത് അധരസേവ മാത്രമാണ്. ദൈവവചനത്തിനും ദൈവം ആവശ്യപ്പെടുന്നതിനും കീഴ്പ്പെടുത്തി കൊടുക്കുകയില്ല. അവർ മാനുഷ്യകൽപ്പനകൾ അനുസരിക്കുക മാത്രം ചെയ്യും. യഹൂദ മതത്തിലും റോമൻ മതത്തിലും എല്ലാം നാം ഇത് കാണുന്നു. എന്നാൽ നാം അവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവരുടെ മതം എത്ര നിർജീവമാകുന്നു എന്ന് പറയുക എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ സഭ, താങ്കളുടെ വ്യക്തിപരമായ ആരാധന എത്രമാത്രം നിർജീവമായിരിക്കുന്നു എന്ന് പരിശോധിക്കാറുണ്ടോ? എന്റെ സ്തുതിയും സ്തോത്രവും ശുദ്ധവും ഹൃദയാന്തരഭാഗത്തു നിന്ന് ഉടലെടുക്കുന്നതും ആയിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. അതത്രേ നാം എല്ലാവരും വാഞ്ചിക്കേണ്ട കാര്യം. ഇന്ന് സഭകളിൽ വളരെയധികം ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. എന്നാൽ അധരങ്ങൾ കൊണ്ട് മാത്രം നാം ഇവ പറയുന്നുവെങ്കിൽ നമ്മെക്കുറിച്ചും ഇപ്രകാരം തന്നെ പറയുവാനിടയാകും. ഈ ജനം വായികൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്നും ദൂരെ തകറ്റിവെച്ചിരിക്കുന്നു എന്ന്. ഈ സങ്കീർത്തനം പറയുന്നത് എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എന്നാണ്. ജഡത്തിന് ഇത് ചെയ്യുവാൻ കഴിയുകയില്ല. ഇത് നമ്മുടെ പഴയ ജഡത്തിന് ആ നിലയിലേക്ക് ഉയരുവാൻ കഴിയുകയില്ല എന്ന് വ്യക്തമായി പറയുന്നു. പരിശുദ്ധാത്മാവിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കും ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിപ്പാൻ കഴിയുകയുള്ളൂ. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന്. അവൻ നമുക്ക് നല്ലവനായിരുന്നു. നമ്മുടെ പിൽക്കാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്ന കാര്യമത്രേ. അവൻ എത്ര നല്ലവനായിരുന്നു. ഓരോ കാൽവെയ്പ്പും നാം വെച്ചപ്പോൾ അവൻ നടത്തിയ വിധങ്ങൾ, യഹോവയെ സംബന്ധിച്ച പ്രഖ്യാപനമാണ് തുടർന്ന് കാണുന്നത്. 3 വാക്യത്തിൽ, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൌഖ്യമാക്കുന്നു. ഈ വാക്യം രാജ്യത്തിന്റെ ആ യുഗത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. എന്റെ അഭിപ്രായത്തോട് യോജിക്കാത്ത അനേകർ ഉണ്ട് എന്നെനിക്കറിയാം. അതുപോലെ തന്നെ ശാരീരികവും ആത്മീകവുമായ രോഗങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നത്രേ പലപ്പോഴും ചിന്തിക്കാറുള്ളതല്ലേ. രാജ്യത്തിന്റെ യുഗത്തിൽ താൻ എന്തു ചെയ്യുവാൻ പോകുന്നു എന്ന കാര്യം ദൈവം നല്ലവണ്ണം വ്യക്തമാക്കിയിട്ടുണ്ട്. യെശയ്യാപ്രവചനം 33 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ നാം വായിക്കുന്നത്, എനിക്ക് ദീനം എന്ന് യാതൊരു നിവാസിയും പറയുകയില്ല, അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പാപങ്ങൾ ക്ഷമിക്കപ്പെടാത്തിടത്തോളം സൌഖ്യം സാധ്യമാകയില്ല. പാപത്തിന്റെ ഫലമാണ് രോഗം. പാപത്തിന്റെ പ്രശ്നം രോഗസൌഖ്യത്തിനു മുമ്പേ പരിഹരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മുടെ അകൃത്യങ്ങൾക്കായി ക്രിസ്തു തന്നെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാത്തിടത്തോളം നമുക്ക് പാപക്ഷമയില്ല. 1 പത്രോസ് 2:24 നാം വായിക്കുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്നാണ്. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൌഖ്യം വന്നിരിക്കുന്നു. ഇത് യെശയ്യാപ്രവചനം 53 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. എന്തിൽ നിന്നുള്ള സൌഖ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? നിങ്ങളുടെ പാപത്തിൽ നിന്നുള്ള സൗഖ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതില്ലാതെ എത്ര സൗഖ്യം കിട്ടിയാലും എന്താണ് വിശേഷം? നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ദൈവത്തിന്റെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ചില ദാസന്മാർ രോഗികളായിത്തീരുകയും കഷ്ടത അനുഭവിക്കുകയും ഈ ജീവിതത്തിൽ ഒരിക്കലും സൗഖ്യം പ്രാപിച്ചിട്ടുമില്ല എന്ന വാസ്തവം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അവരിൽ ഒരാളാണ് പൌലോസ് അപ്പോസ്തലൻ തന്നെ. പൌലോസിന് ജഡത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു, അതൊരുപക്ഷെ കണ്ണിന്റെ അസുഖമായിരുന്നിരിക്കാം. ആർക്കെങ്കിലും സൗഖ്യം അവകാശപ്പെടാമെങ്കിൽ അത് പൌലോസ് അപ്പോസ്തലനായിരുന്നു ആദ്യം അവകാശപ്പെടുവാൻ സാധിക്കുമായിരുന്നത് എന്നത്ര ഞാൻ കരുതുന്നത്. ജോൺ മിൽട്ടൺ ഒരു അന്ധനായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നതുകൊണ്ടാണ് സൗഖ്യമാകാതിരുന്നത് എന്നാണോ നിങ്ങൾ പറയുന്നത്? സൗഖ്യം പ്രാപിക്കുക എന്നത് മനോഹരമായ കാര്യം അത്ര. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം എല്ലായ്പ്പോഴും അതായിരിക്കേയില്ല. ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്ര, ദൈവത്തിന്റെ ചില ശ്രേഷ്ഠദാസന്മാർ ഒരിക്കലും രോഗസൗഖ്യം അനുഭവിച്ചിട്ടില്ല എന്നത് നാം പ്രത്യേകം ഓർക്കണം. അതെ, ലോകത്തിൽ അനേകരെ സൗഖ്യമാക്കി എന്ന് അവകാശപ്പെടുന്നവരിൽ തന്നെ പലരും രോഗികളാണ്. ഇത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ രോഗമെല്ലാം മാറ്റാമെന്ന് തിരുവചനത്തിലെങ്ങും പറഞ്ഞിട്ടില്ല. എന്നാൽ പാപരോഗത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കാമെന്ന് തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. അഞ്ചാം വാക്യം, നിന്റെ യൗവനം കഴുകനെപ്പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഇത് ആയിരമാണ്ട് വാഴ്ചയിൽ നടക്കുന്ന കാര്യമാണ്. വാസ്തവത്തിൽ വിശ്വാസികൾക്ക് ഒരു പുതിയ ശരീരം ലഭിക്കാൻ പോകുന്നു. ഭാവിയിൽ ഒരിക്കൽ ആ ശരീരം എനിക്കും ലഭിക്കും. ആറും ഏഴും വാക്യങ്ങൾ, യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. ദൈവം തന്റെ വഴികളെ മോശയെ അറിയിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ കണ്ടത് അതിശയങ്ങൾ മാത്രമായിരുന്നു. അവർക്ക് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അവരെപ്പോലെ ചില സത്യങ്ങൾ അംഗീകരിക്കുന്ന ചിലരും ഇന്നുണ്ട്. എന്നാൽ അവർ ദൈവത്തിന്റെ വഴിയിൽ പ്രവേശിക്കുകയില്ല. എട്ടാം വാക്യം, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. ഇന്ന് നമുക്ക് മറ്റെല്ലാറ്റിനേക്കാളും അധികം ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്. ഇനിയും മനുഷ്യനെ സംബന്ധിച്ച പ്രസ്താവനയാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ഒൻപതും പത്തും വാക്യങ്ങൾ, അവൻ എല്ലായ്പ്പോഴും ഭത്സിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത്, ദൈവം നമ്മുടെ അകൃത്യങ്ങൾക്കും പാപങ്ങൾക്കും തക്കവണ്ണം നമ്മോട് പ്രവർത്തിച്ചാൽ നമ്മൾ ആരും തന്നെ രക്ഷപ്പെടുകയില്ല എന്നോർക്കണം. പതിനൊന്നാം വാക്യത്തിൽ, ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നതുപോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അതെ, നമുക്ക് ദൈവത്തിന്റെ ദയ എത്രമാത്രം ആവശ്യമായിരിക്കുന്നു എന്നോർക്കുക. പന്ത്രണ്ടാം വാക്യം, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നതുപോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. വടക്ക് തെക്കിനോട് എത്രമാത്രം അകന്നിരിക്കുന്നുവോ അത്രത്തോളം നല്ല സങ്കീർത്തനക്കാരൻ പറയുന്നത്. അത് നല്ല അകലം തന്നെയാണ്. എന്നാൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുമ്പോൾ അതിനന്തമില്ല. നിങ്ങൾ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്താൽ വീണ്ടും പടിഞ്ഞാറോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ വടക്കോട്ട് യാത്ര ചെയ്താൽ നിങ്ങൾ ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് തെക്കോട്ട് യാത്ര ആരംഭിക്കും. എന്നാൽ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്താൽ അതിനൊരിക്കലും അന്തമുണ്ടാകുകയില്ല. അത്രമാത്രമാണ് ദൈവം നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നത്. തന്റെ സന്നിധിയിൽ ചെന്ന് മനസ്താപത്തോടെ ആത്മാർത്ഥമായ അനുതാപത്തോടെ ഏറ്റുപറയുന്ന ഏതൊരു പാപിയുടെ ലംഘനവും ക്ഷമിക്കുവാൻ അവൻ മതിയായവനാണ്. അവിടുന്ന് അതിന് കരുണ കാണിക്കുന്നവനാണ്. പതിമൂന്നാം വാക്യം, അപ്പനും മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവം നമുക്ക് നല്ലവനായിരിക്കുന്നു, എന്നാൽ നാം ആ കാര്യം അംഗീകരിക്കാറില്ല, ഗ്രഹിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ദൈവത്തിന്റെ ദയ, അവന്റെ കരുണ എത്ര ആഴമേറിയതാണല്ലേ. പതിനാലാം വാക്യം, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. നാം പൊടിയാകുന്നു എന്ന കാര്യം ദൈവം ഓർക്കുന്നു. നാം ആ കാര്യം മറക്കാറുണ്ടല്ലേ. പൊടി ഒന്നിച്ചുകൂട്ടി ചെളിയായിത്തീരുന്നു, അതാണ് മനുഷ്യന്റെ ചിത്രം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. 15-16 വാക്യങ്ങൾ. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂപോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. അതേ സുഹൃത്ത്, നാം വളരെയധികം കാലം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കയില്ല. അതിനുള്ള ലക്ഷണങ്ങളൊക്കെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ നാം കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമത്രേ. ഭാവിയെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ് അടുത്തതായി കാണുന്നത്. 17 വാക്യം, യഹോവയുടെ ദയയോ എന്നുമെന്നേക്കും അവന്റെ ഭക്തന്മാർക്കും, അവന്റെ നീതി മക്കളുടെ മക്കൾക്കുമുണ്ടാകും. ഭാവിയിലേക്ക് നോക്കി ദൈവം എന്നേക്കും നമ്മോട് ദയയുള്ളവനായിരിക്കുമെന്ന് അറിയുക മനോഹരമായ കാര്യമത്രേ. 22 വാക്യം, ഒടുവിലത്തെ വാക്യമാണല്ലോ, അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളും യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ, യഹോവയെ വാഴ്ത്തുക. അവന്റെ ആധിപത്യത്തിലുള്ള സകല സൃഷ്ടികളും അവനെ വാഴ്ത്തുന്ന സമയം എത്ര മഹത്വകരമായിരിക്കുമല്ലേ. ജീവനുള്ളതൊക്കെയും ഹല്ലേലൂയ എന്ന് ആർത്തു പാടുന്ന സമയം എത്ര മനോഹരമായിരിക്കും. അതുവരെ ഇപ്പോൾ നാം ദൈവത്തെ വാഴ്ത്തുവാൻ മറക്കരുത്. നാം അവൻ ചെയ്ത നന്മകളെ, അവിടുന്ന് ആരായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി എണ്ണി എണ്ണി നന്ദി പറയേണ്ടവരാണ്. പലപ്പോഴും നാം ഇല്ലാത്തവയെ നോക്കി പെറുപെറുക്കാറില്ലേ. ഉള്ളവയെ നോക്കി ദൈവത്തിന് മഹത്വം കരയറ്റുന്ന സ്വഭാവം മനുഷ്യനില്ല. അവൻ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് അവർക്കതുണ്ട് ഇവർക്കിതുണ്ട് എന്ന് ചിന്തിച്ച് എനിക്കിതില്ലല്ലോ എന്ന് പറഞ്ഞ് പെറുപെറുക്കുന്നു. എന്നാൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അവന് നന്ദി കരയറ്റുന്നവരായിരിക്കണം എന്നത്രേ. എൻ മനമേ, യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ, യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെ എണ്ണുവാൻ തക്കവണ്ണം അല്പം സമയമെടുക്കുമോ? എനിക്കറിയാം നിങ്ങൾ എത്ര സമയമെടുത്താലും എണ്ണിത്തീരില്ല എന്ന്. ഒന്ന് പറയുമ്പോൾ വേറെ ഒരു 1000 നമ്മുടെ മുൻപിൽ നിരന്നു വരുന്നതായി കാണാം. ദോഷൈക ദൃക്കുകളാകാതെ നമുക്ക് ദൈവം ചെയ്ത നന്മകൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നന്ദികെട്ട ഒരു ജീവിതമാണ് ഞങ്ങൾ പലപ്പോഴും ജീവിച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങേക്ക് നന്ദി കരയേറ്റുവാനുള്ള ആ മനസ്സ് ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, ഇന്ന് വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും അതിനായി അവിടുന്ന് ശക്തീകരിക്കണമേ, സഹായിക്കണമേ. ഞങ്ങൾക്ക് നൽകിത്തന്ന വചനത്തിനായി സ്തോത്രം. വചനമനുസരിച്ച് ജീവിപ്പാൻ തുടർന്നും ഞങ്ങളെ ഒരുക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.
സങ്കീർത്തന പുസ്തകത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
Bye. വാഴ്ത്തുക നീ മനമേൻ, പരനേ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേൻ, പരനേ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക തൻ ശുദ്ധ നാമത്തെ പേർക്കു, വാഴ്ത്തുക തൻ ശുദ്ധ നാമത്തെ പേർക്കു, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു, വാഴ്ത്തുക നീ മനമേൻ, പരനേ വാഴ്ത്തുക നീ മനമേ, നിന്ന കൃത്യം പരനൊക്കെയും പോക്കി, നിന്ന കൃത്യം പരനൊക്കെയും പോക്കി, തിന്നമായി രോഗങ്ങൾ നീക്കി നന്നാക്കി, തിന്നമായി രോഗങ്ങൾ നീക്കി നന്നാക്കി, വാഴ്ത്തുക നീ മനമേൻ, പരനേ വാഴ്ത്തുക നീ മനമേ. നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തന്നു, നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തന്നു, നൗവ്യമാക്കുന്നു നിൻ യൗവനമിന്ന്, നൗവ്യമാക്കുന്നു നിൻ യൗവനമിന്ന്, വാഴ്ത്തുക നീ മനമേൻ, പരനേ വാഴ്ത്തുക നീ മനമേ, മക്കളിൽ കാരുണ്യം താതനെന്നോണം, മക്കളിൽ കാരുണ്യം താതനെന്നോണം, ഭക്തരിൽ വാത്സല്യവാനവന്നൂണം, ഭക്തരിൽ വാത്സല്യവാനവന്നൂണം, വാഴ്ത്തുക നീ മനമേൻ, പരനേ വാഴ്ത്തുക നീ മനമേ. തന്നിയമങ്ങളെ കാത്തിടുന്നോർക്കും, തന്നിയമങ്ങളെ കാത്തിടുന്നോർക്കും, തന്നുടെ ദാസർക്കും താൻ ദയ കാക്കും, തന്നുടെ ദാസർക്കും താൻ ദയ കാക്കും, വാഴ്ത്തുക നീ മനമേൻ, പരനേ വാഴ്ത്തുക നീ മനമേ, നിത്യരാജാവിവനോർക്കുകിൽ സർവ, നിത്യരാജാവിവനോർക്കുകിൽ സർവ, സൃഷ്ടികളും സ്തുതിക്കും യഹോവ, സൃഷ്ടികളും സ്തുതിക്കും യഹോവ, വാഴ്ത്തുക നീ മനമേൻ, പരനേ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേൻ, പരനേ വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക നീ മനമേൻ, പരനേ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക. വാഴ്ത്തുക നീ മനമേൻ, പരനേ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർക്കു, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർക്കു.